You're with SBS Radio. Find more great stories in your language at sbs.com.au.
നമസ്കാരം ഡോക്ടർ ബിനോജ് വർഗീസ്, SBS റേഡിയോ മലയാളത്തിലേക്ക് സ്വാഗതം.
നമസ്കാരം
ഡോക്ടർ ബിനോജ്. ഓസ്ട്രേലിയയിലേക്ക് കുടിയേറുമ്പോൾ ഇവിടുത്തെ ആരോഗ്യ മേഖലയുമായി കൂടുതൽ പരിചയപ്പെടാൻ എല്ലാവരും ശ്രമിക്കുന്നു. ഇതേക്കുറിച്ച് പല സംശയങ്ങളും പലർക്കുമുണ്ട്. ഇതിൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്, ഓസ്ട്രേലിയയിലെ സംവിധാനങ്ങൾ ഇന്ത്യയിലെ സംവിധാനങ്ങളിൽ നിന്ന് എത്രമാത്രം വ്യത്യസ്തമാണ്?
ഞാൻ ഇന്ത്യയിലും ഓസ്ട്രേലിയയിലും വർക്ക് ചെയ്ത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുവാണ്, ഞാൻ ഇന്ത്യയിൽ പല ഹോസ്പിറ്റൽസ് വർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ കണ്ടുവരുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ, ഒരു ബ്രെയിൻ ട്യൂമർ കഴിഞ്ഞ്, സർജറി കഴിഞ്ഞ ഒരു പേഷ്യൻ്റ് ന്യൂറോ സർജിക്കൽ ഐസിയിലോട്ട് പോകും, കാർഡിയക് സർജറി കഴിഞ്ഞ പേഷ്യൻ്റ് കാർഡിയോ തൊറാസിക് ഐസിയിലോട്ട്, ഒരു മേജർ ആക്സിഡൻറ്റ് കഴിഞ്ഞ പേഷ്യൻ്റ് സർജിക്കൽ ഐസിയിലോട്ട്, ഒരു ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഒരു മെഡിക്കൽ പ്രോബ്ലം കഴിഞ്ഞ പേഷ്യൻ്റ് മെഡിക്കൽ ഐസിയു, അങ്ങനെ പലരും പല ഡിഫറെൻ്റ് ഐസിയിലോട്ടാണ് പോകുന്നത്. ഓസ്ട്രേലിയയിൽ നിങ്ങളൊരു അസുഖമായിട്ട് ജി പിയുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ, ജി പി നിങ്ങളുടെ കൈ മാത്രമോ അല്ലെങ്കിൽ മൂക്ക് മാത്രമോ അല്ലെങ്കിൽ വയറ് മാത്രമോ അല്ല പരിശോധിക്കുന്നത്. അവർ നിങ്ങളെ പൂർണ്ണമായിട്ട് പരിശോധിച്ച് പൂർണ്ണമായിട്ട് ചികിത്സിക്കുകയാണ്. സോ ഒരു ഹോളിസ്റ്റിക് പേഷ്യൻറ്റ് കെൻ്റെ സെൻറ്റേർഡ് കെയർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആശുപത്രിയിൽ അത്യാസന നിലയിൽ വരുന്ന ഒരു രോഗിയെ ഓസ്ട്രേലിയയിൽ ഐ സി യു ടീം അതേപോലെ തന്നെ ഒരു ഹോളിസ്റ്റിക് പേഷ്യൻറ്റ് സെൻറ്റേർഡ് കെയർ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ഐ സി യു ടീമിൽ ഡോക്ടേഴ്സ് ഉണ്ട്, നഴ്സസ് ഉണ്ട്, ഫിസിയോതെറാപ്പിസ്റ്റ്, ഫാർമസിസ്റ്റ്, അലൈഡ് ഹെൽത്ത് സ്റ്റാഫ്, അങ്ങനെ പല ആൾക്കാരുണ്ട്. ഇവർക്കെല്ലാം ഇതുപോലത്തെ ക്രിട്ടിക്കലി ഇൽ പേഷ്യൻസിനെ ചികിത്സിക്കാനുള്ള പ്രത്യേക ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഐ സി യു സ്പെഷ്യലിസ്റ്റ് ആകണമെങ്കിൽ MBBS കഴിഞ്ഞ് 6 കൊല്ലത്തെ പ്രത്യേക ട്രെയിനിങ്ങും ഫെലോഷിപ്പ് എക്സാമും പാസ്സാകണം. അതേപോലെ ഓരോ മെമ്പർ ഓഫ് ദി ടീമിനും. ഇപ്പം ഏറ്റവും വലിയ വ്യത്യാസം കാണുന്നതെന്ന് പറഞ്ഞാൽ, നാട്ടിലൊരു വലിയ ഹോസ്പിറ്റലിൽ പല പല സൗകര്യങ്ങളുള്ള ഒരു ആശുപത്രി പോലും എത്തിക്കഴിഞ്ഞാൽ മരിക്കാൻ സാധ്യതയുള്ള കണ്ടീഷൻസിൽ അതേ രോഗി ഇവിടെ ഓസ്ട്രേലിയയിലാണെങ്കിൽ രക്ഷപ്പെടാനുള്ള സാധ്യതയുണ്ട്. സോ ഓസ്ട്രേലിയൻ ഐസിയുസിലുള്ള മരണ നിരക്ക് പല അസുഖങ്ങൾക്കും ഇന്ത്യ വെച്ച് നോക്കുമ്പോൾ വളരെ കുറവാണ്.
ഓക്കെ, പിന്നെ എങ്ങനെയുള്ള ഒരു രോഗിയെയാണ് ഇവിടെ ഇന്റൻസീവ് കെയർ യൂണിറ്റിലേക്ക് പ്രവേശിപ്പിക്കുന്നത് ആദ്യം തന്നെ?
അതായത് അത്യാസന നിലയിലുള്ള ഒരു രോഗിക്ക് തീവ്രമായ പരിചരണം വേണ്ടി ഇപ്പോൾ പൊതുവെ 3 തരം കണ്ടീഷൻസ്. ഒന്ന്, ഒരു മേജർ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട്, അതായത് ബ്രെയിൻ സർജറി അല്ലെങ്കിൽ ഹാർട്ട് സർജറി കഴിഞ്ഞ പേഷ്യൻസ്. 2, ഒരു മേജർ ആക്സിഡൻറ്റ് കഴിഞ്ഞ രോഗികൾ, അല്ലെങ്കിൽ മേജർ മെഡിക്കൽ പ്രോബ്ലംസ്, ന്യൂമോണിയ, ബ്ലഡ് ഇൻഫെക്ഷൻ, സ്ട്രോക്ക് അല്ലെങ്കിൽ ക്യാൻസർ കീമോതെറാപ്പിയുടെ കോംപ്ലിക്കേഷൻസ് കാരണം വരുന്ന രോഗികൾ. അവർക്ക് ഓർഗൻ ഫെയിലിയർ, അതായത് ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനം ശയിക്കുമ്പോൾ അതിനെ ക്ലോസ് ആയിട്ട് മോണിറ്റർ ചെയ്യാനും അതിനെ സപ്പോർട്ട് ചെയ്യാനുമാണ് ഐ സി യു വരുന്നത്. അതായത് നിങ്ങൾക്കിപ്പം റെസ്പിറേറ്ററി ഫെയിലിയർ, നിങ്ങളുടെ റെസ്പിറേറ്ററി സിസ്റ്റം ഫങ്ഷൻ ചെയ്യാത്തപ്പോൾ ഒരു ബ്രീത്തിങ് മെഷീൻ അഥവാ വെന്റിലേറ്റർ ഉപയോഗിക്കാം. കിഡ്നിയുടെ പ്രവർത്തനം ശയിക്കുമ്പോൾ ഡയാലിസിസ് മെഷീന്, ഹാർട്ട് ഫെയിലിയർ വരുമ്പോഴത്തേക്ക് പലതരം മെഡിക്കേഷൻസും വേറെ സപ്പോർട്ട്സും, അങ്ങനെ ഓരോ ഓർഗൻ്റെയും ഫെയിലിയർ മോണിറ്ററിംഗ് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഇന്റൻസീവ് കെയർ.
ഓക്കെ, അപ്പോൾ ഈ അവസരത്തിൽ ഇപ്പോൾ ഓർഗൻ ഡൊണേഷനെ കുറിച്ച് ചോദിച്ചോട്ടെ? ഈ ഈ ഒരു സമയത്ത് എങ്ങനെയാണ് ഇവിടെ ഇന്റൻസീവ് കെയറുമായി ബന്ധപ്പെട്ട് ഓർഗൻ ഡൊണേഷൻ എത്രമാത്രം ഓസ്ട്രേലിയയിൽ നടക്കുന്നുണ്ട്, അതിൻ്റെ നിയമവശങ്ങൾ അല്ലെങ്കിൽ അതിലറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്താണ്?
ഓർഗൻ ഡൊണേഷൻ നമ്മളെല്ലാവരും മരിക്കും, നമ്മളെപ്പോൾ മരിക്കുന്ന ആർക്കും അറിയത്തില്ലെങ്കിലും നമ്മളെല്ലാവരും മരിക്കും. നമ്മൾ മരിക്കുമ്പോൾ നമ്മുടെ കൂടെ തന്നെ നമ്മുടെ അവയവങ്ങളും നശിച്ചു പോകാം, അല്ലെങ്കിൽ 10-12 വരെ നമുക്ക് അതിൽ നിന്ന് ജീവിതത്തിലേക്ക് സഹായിച്ചെടുക്കാൻ പറ്റുന്ന ഒരു അവസരമാണ്. എല്ലാവർക്കും ഓർഗൻ ഡൊണേർ ആകാൻ പറ്റത്തില്ല. സോ എല്ലാ മരണം കഴിയുമ്പോഴും അവർക്ക് ഓർഗൻ ഡൊണേഷൻ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ചില പ്രത്യേക സാഹചര്യത്തിൽ ഐ സി യുവിൽ വരുന്ന ചില രോഗികൾക്ക് അവരുടെ മരണ സമയത്ത് ഓർഗൻ ഡൊണേഴ്സ് ആകാൻ ഉള്ളൊരു ചാൻസ് ഉണ്ട്. ഓസ്ട്രേലിയയിലെ നിയമങ്ങൾ അനുസരിച്ച് ആ അവസരത്തിൽ അവരുടെ അടുത്തുള്ള ബന്ധുക്കളോട് ചോദിച്ച് അവരുടെ പെർമിഷൻ മേടിച്ചു കഴിഞ്ഞാലേ നമുക്ക് പ്രൊസീഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നീട് പുറകിലോട്ട് നോക്കുമ്പോഴത്തേക്ക് മരണം എപ്പോഴും, എസ്പെഷ്യലി നമ്മുടെ അടുത്തുള്ളവരുടെ മരണം എപ്പോഴും ദുഃഖകരമാണ്. പക്ഷേ തിരിച്ചു നോക്കുമ്പോൾ ആ ഒരു ദുഃഖകര അവസ്ഥയിൽ ഒരു നന്മ ചെയ്യാമെന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് പലപ്പോഴും കിട്ടും. പക്ഷെ ഓർഗൻ ഡൊണേഷൻ ചെയ്യണമെങ്കിൽ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് യു ഹാവ് ടു ടോക്ക് ടു യുവർ ലവ്ഡ് വൺ. നമ്മൾ നമ്മുടെ ബന്ധുക്കളോട്, നമ്മുടെ പ്രിയപ്പെട്ടവരോട്, ഭാര്യ ഭർത്താവിനോട്, അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യയോട്, അച്ഛനോട്, അമ്മയോട് പറയണം, എനിക്ക് ഓർഗൻ ഡൊണേഷനെ പറ്റി ഞാൻ വായിച്ചു, എനിക്ക് അത് ചെയ്യാൻ താല്പര്യമുണ്ട്, എനിക്ക് മരണം വന്നു കഴിഞ്ഞാൽ എനിക്കൊരു ഓർഗൻ ഡോണർ ആകാൻ താല്പര്യമുണ്ട്. അത് പറഞ്ഞില്ലെങ്കിൽ ഈ ഒരു അവസരം വരുമ്പോഴത്തേക്ക് നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് എപ്പോഴും ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷനാണ്. അവർ നമ്മുടെ ആഗ്രഹം എന്താണെന്നറിയാതെ അവർക്ക് തീരുമാനിക്കാൻ പാടാണ്. സോ നിങ്ങൾ ഈ കേൾക്കുന്ന പ്രേക്ഷകർ ഓൺലൈൻ പോയി കഴിഞ്ഞാൽ ഓസ്ട്രേലിയൻ ഓർഗൻ ഡോണർ രജിസ്ട്രി ഉണ്ട്, അത് ഗൂഗിളിൽ കണ്ടുപിടിക്കാൻ പറ്റും. അവിടെ ഒരുപാട് ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, എന്താണ് ഓർഗനൈസേഷൻ, ഇത് എന്തൊക്കെയാണ് ചെയ്യുന്നത്, ആർക്കാകാൻ പറ്റും, ആൻഡ് നിങ്ങൾക്ക് ഓൺലൈൻ തന്നെ രജിസ്റ്റർ ചെയ്യാനും പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ ഈ അടുത്ത് ഒട്ടും ജി പി കാണാൻ പോകുമ്പോൾ ജി പി ഡി ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഇതിനെപ്പറ്റി ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ് അഡ്വാൻസ് കെയർ ഡയറക്ടീവ്.
എന്താണ് ഒന്നുകൂടി പറയാമോ എന്താണെന്നുള്ളത്?
അഡ്വാൻസ് കെയർ ഡയറക്ടീവ്,
അഡ്വാൻസ്ഡ് കെയർ ഡയറക്ടീവ്.
നമ്മളെല്ലാവരും മരിക്കും, അത് എപ്പോഴാണെന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റത്തില്ല, അതെങ്ങനെയാണെന്ന് ചിലപ്പോൾ നമുക്ക് തീരുമാനിക്കാൻ പറ്റും. ഈ ഐ സി യു വരുന്ന ഓരോ രോഗിയും അവരുടെ അസുഖം ഭേദമായി തിരിച്ചു വീട്ടിൽ പോകണം തന്നെയാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ ചില അസുഖങ്ങൾ കാരണമോ ചില രോഗികളുടെ അവസ്ഥ കാരണമോ അവരുടെ അസുഖത്തിൻ്റെ സീരിയസ്നെസ് കാരണം ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ സാധ്യതയില്ലാത്തൊരു ഘട്ടമെത്തും. അങ്ങനെ വരുമ്പോൾ രോഗിക്ക് പറയാൻ പറ്റത്തില്ല അവർക്ക് എന്താ വേണ്ടിയെന്ന്, ആൻഡ് അവരുടെ ബന്ധുക്കളോട് ചോദിക്കേണ്ടി വരും ഇനിയും എന്ത് വേണമെന്ന്. അതായത് അവസാനത്തെ ശ്വാസം വരെ അവരെ നമ്മൾ ചികിത്സിക്കണോ? ചികിത്സ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പെയിൻഫുൾ ആകാം, ഇൻവേസീവ് ആകാം, ഡിസ്കംഫർട്ട് ഉണ്ടാക്കുന്നതാകാം, അതോ അവര് മരിക്കുന്ന ഉറപ്പാകുമ്പോഴത്തേക്ക് അവർക്ക് വേദനയില്ലാത്ത ഒരു പെയിൻ ഫ്രീ, കംഫർട്ടബിൾ, ഡിഗ്നിഫൈഡ് ഡെത്ത് വേണം. ഇത് പലപ്പോഴും ബന്ധുക്കൾക്ക് പാടാണ്. പക്ഷെ ഇപ്പം നമ്മൾ ഈ ഒരു ഡിസ്കഷൻ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ, ഇപ്പം ഭാര്യ ഭർത്താവിനോടോ ഭർത്താവ് ഭാര്യയോട് പറയാം ഇങ്ങനൊരു അവസരം വരുവാണെങ്കിൽ എനിക്ക് ഇതൊക്കെ വേണം, അങ്ങനെ ഡിസ്കഷൻ നടന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു അവസരത്തിൽ നിങ്ങളുടെ റിലേറ്റീവ്സിന് ഇറ്റ് ഈസ് ഈസിയർ ഫോർ ദം.
അപ്പോൾ ഇതും ഇങ്ങനെയുള്ളൊരു അവസ്ഥയിലുള്ള മരണവും യൂത്തനേഷ്യയും സെയിം ആണോ അല്ലെങ്കിൽ ഇതൊരു വ്യത്യസ്തമായിട്ടുള്ള സാഹചര്യമാണോ?
യൂത്തനേഷ്യ ആൾക്കാർ പലപ്പോഴും തെറ്റായിട്ട് ഇവിടെ അപ്ലൈ ചെയ്യുന്ന ഒരു ടേമാണ് യൂത്തനേഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മേഴ്സി കില്ലിംഗ് എന്നൊക്കെ നമ്മൾ പറയുകയാണെങ്കിൽ അത് വേറൊരു കൺസെപ്റ്റാണ്. അതായത് ഒരു ജീവിക്കാൻ താല്പര്യമില്ലാത്തൊരു ആൾക്കാർക്ക് പല കാരണങ്ങളായിട്ട് അവർക്ക് മരിക്കണം, അതാണ് യൂത്തനേഷ്യ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇതങ്ങനല്ല, എല്ലാ ചികിത്സയും കൊടുത്തിട്ടും രക്ഷപ്പെടാൻ സാധ്യതയില്ലാത്തൊരു രോഗി, അതായത് ഐ സിയിൽ വന്ന് നമ്മൾ വളരെ ഇൻറ്റൻസീവായിട്ട് അവരെ ട്രീറ്റ് ചെയ്ത് അവര് രക്ഷപ്പെടത്തില്ല എന്ന് ഉറപ്പാകുന്ന ഒരു ഘട്ടത്തിൽ നമുക്ക് വേണമെങ്കിൽ അവര് മരിക്കുന്നിടം വരെ ചികിത്സ കണ്ടിന്യൂ ചെയ്യാം. അത് പലപ്പോഴും രോഗിക്ക് വേദന ഉണ്ടാക്കാം, കാരണം നമ്മൾ ഓരോ ട്രീറ്റ്മെൻറ് കൊടുക്കുന്നതും അത് പെയിൻഫുൾ ആകാം, അവർക്ക് ഡിസ്കംഫർട്ട് ഉണ്ടാക്കാം. ഓർ വി ക്യാൻ ചേഞ്ച് ദ ഫോക്കസ് ഓഫ് കെയർ, അതായത് അവസാനത്തെ ശ്വാസം വരെ അസുഖം മാറ്റാനായിട്ട് ശ്രമിക്കുന്നതിന് പകരം ഈ അസുഖം മാറ്റത്തില്ല നമുക്ക് ഉറപ്പായി കഴിഞ്ഞാൽ അവരെ കംഫർട്ടബിൾ ആയിട്ട് വെക്കുക, അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇംപ്രൂവ് ചെയ്യാൻ നോക്കുക. സോ ദാറ്റ് ലെങ്ത് ഓഫ് ലൈഫ് അല്ല ഇമ്പോർട്ടൻ്റ്, ദ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇസ് മോർ ഇമ്പോർട്ടൻ്റ്.
അതും ഇന്റൻസീവ് കെയർ യൂണിറ്റുകളിൽ ചെയ്യുന്ന ഒരു കാര്യമാണ്.
അത് ഐ സിയിൽ എനിക്ക് പലവട്ടം വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. കാരണം നമ്മൾ ഒരു സിക്കായിട്ട് ഒരു പേഷ്യൻ്റ് എത്തിക്കഴിയുമ്പോഴത്തേക്ക് രോഗിക്ക് അവർ വെന്റിലേറ്റർ ആയിരിക്കും, അവർ സെഡേഷനിലായിരിക്കും, അവർക്ക് പറ്റത്തില്ല, അവർക്ക് എന്ത് വേണം, അവർക്ക് എന്താണ് ആഗ്രഹം എന്ന് പറയാൻ പറ്റത്തില്ല. ഈ ചികിത്സ എല്ലാം കഴിഞ്ഞ് ഞാൻ ജീവിതകാലം മൊത്തം ബെഡ് ബൗണ്ടായിട്ട് കിടന്നാലും എനിക്ക് ജീവിക്കണം എന്നാഗ്രഹമുള്ള ആൾക്കാർ കാണും. എന്നാൽ എനിക്ക് ഇനിച്ച് നടക്കാൻ പറ്റത്തില്ല, ഞാൻ ഫുള്ളി ഡിപ്പെൻഡൻ്റ് ആണെങ്കിൽ എനിക്ക് ഇനി ജീവിക്കാൻ താല്പര്യമില്ലെന്നുള്ള ആൾക്കാർ കാണും. പക്ഷെ രോഗികൾക്ക് അത് പറയാൻ പറ്റത്തില്ല ആ സിറ്റുവേഷനിൽ. എന്നാൽ അവരവരുടെ ബന്ധുക്കളോട് പറഞ്ഞിട്ടുമില്ല അവരുടെ ആഗ്രഹങ്ങൾ എന്തുവാണെന്ന്. ആ ഒരു ഡിസ്കഷൻ നിങ്ങൾ നേരത്തെ ചെയ്യുക, നിങ്ങളുടെ ജി പി ആയിട്ട് സംസാരിക്കുക. അതായത് എനിക്കൊരു സീരിയസ് ഇല്ലനസ് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യേണ്ട, അത് നിങ്ങൾ നേരത്തെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ഐ സി യു വരുമ്പോൾ ഐ സി യു നിങ്ങൾ ട്രീറ്റ് ചെയ്യുന്ന ടീമിനും നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും ഇറ്റ് ബിക്കംസ് എ ലോട്ട് ഈസിയർ ബിക്കോസ് നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്തുവാണെന്ന് നമുക്കറിയാം. ആൻഡ് വി ക്യാൻ ട്രീറ്റ് യു അക്കോർഡിംഗ് ടു യുവർ വിഷസ് സോ ദറ്റ് വി ഡു വാട്ട് യു വാണ്ട് നോട്ട് വാട്ട് യുവർ ഫാമിലി മെമ്പർ വാണ്ട്സ് ഓർ വാട്ട് ദി ട്രീറ്റിംഗ് ടീം വാണ്ട്സ്.
ഡോക്ടർ ബിനോജിനി, ഇത് കൂടാതെ ഓസ്ട്രേലിയയിലെ ഇൻറ്റൻസീവ് കെയർ യൂണിറ്റുകളിലുള്ള സേവനങ്ങൾ ലഭ്യമാകണമെങ്കിൽ അതിന് മെഡിക്കെയർ സംവിധാനം ഉപയോഗിക്കുകയാണോ ചെയ്യുന്നത്, അല്ലെങ്കിൽ പ്രൈവറ്റായിട്ടുള്ള രോഗികൾക്കാണോ അതിന് പ്രത്യേകമായിട്ടുള്ള സംവിധാനങ്ങളുണ്ടോ, എങ്ങനെയാണോ ഒന്ന് വിശദീകരിക്കാമോ?
സോ ഓസ്ട്രേലിയയിൽ നിങ്ങൾക്ക് മെഡിക്കെയർ ഉണ്ടെങ്കിൽ പബ്ലിക് ഹോസ്പിറ്റലിൽ പോയാലും പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയാലും യു വിൽ റിസീവ് ദ സെയിം കെയർ. മിക്ക പ്രൈവറ്റ് ഹോസ്പിറ്റൽസിൽ ഗ്യാപ്പ് കാണത്തില്ല. ഒരു പബ്ലിക് ഹോസ്പിറ്റലിൽ വരുവാണെങ്കിൽ ആസ് ലോങ് ആസ് യു ഹാവ് മെഡിക്കെയർ ദി ട്രീറ്റ്മെന്റ് ഇസ് ദ സെയിം. നിങ്ങളിപ്പം ഓസ്ട്രേലിയയുടെ സ്റ്റേറ്റ് ഗവർണർ ആണെങ്കിലും റോഡിൽ നിന്ന് പിക്ക് ചെയ്ത ഒരു ഹോംലെസ് പേഴ്സൺ ആണെങ്കിലും നിങ്ങൾക്ക് ഐ സിയിൽ വന്നു കഴിഞ്ഞാൽ ഒരേപോലത്തെ ചികിത്സയായിരിക്കും, അതിലൊരു വ്യത്യാസമില്ല. ആൻഡ് രണ്ടു പേർക്കും ഒരു പൈസയും കൊടുക്കേണ്ടി വരത്തില്ല. എന്നാൽ നിങ്ങളൊരു ഓവർസീസ് ട്രാവലർ ആണെങ്കിൽ അതിൽ വ്യത്യാസമുണ്ട്. ഞാൻ പലപ്പോഴും കാണുന്നുള്ളൊരു സിറ്റുവേഷനാണ് നാട്ടിൽ നിന്ന് നമ്മുടെ ബന്ധുക്കളെ ഇവിടെ വിസിറ്റിംഗ് വരുമ്പോൾ $100-$200 ലാഭിക്കാനായിട്ട് ട്രാവൽ ഇൻഷുറൻസ് എടുക്കാറില്ല. ആ പൈസ ലാഭിക്കാനായിട്ട് അവർ ചെയ്യുന്നതായിരിക്കാം. ഐ സിയിൽ വന്ന് വെറുതെ ബെഡിൽ കിടക്കാനായിട്ട് ഒരു ദിവസം $3,000-$5,000 വരെയാണ് ചിലവ് വരുന്നത്. ഇത് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ് കൂട്ടുന്നില്ല. ജസ്റ്റ് ആ ബെഡ് യൂസ് ചെയ്യാനായിട്ട് തന്നെ $3,000-$5,000 ആകും. അപ്പോൾ ഒരു സീരിയസ് ഇല്ലനസ് കഴിഞ്ഞ് ഐ സിയിൽ നിന്ന് ഡിസ്ചാർജ് ആയി വാർഡിൽ പോകും, അല്ലെങ്കിൽ നിങ്ങളിനി തിരിച്ച് എയർ ആംബുലൻസ് വഴി ഇന്ത്യയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ ഒരു $300,000-$500,000 വരെ ഈസി ആയിട്ടാകാൻ പറ്റും. ഇത് മിക്ക ആൾക്കാർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. സോ ഒരു ഓവർസീസ് വിസിറ്റർ ആണെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ ട്രാവൽ ഇൻഷുറൻസ് എടുക്കണം. കാരണം ഓസ്ട്രേലിയയിലെ ഹെൽത്ത് കോസ്റ്റ് ഈസ് അൺഅഫോർഡബിൾ ഫോർ സംബഡി വിതൗട്ട് ഇൻഷുറൻസ്.
ഡോക്ടർ ബിനോജ് വർഗീസ് എസ് ബി എസ് മലയാളത്തോട് ഇത്രയും വിശദമായി ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചതിന് വളരെയധികം നന്ദി.
Tell us what you think. Rate this podcast on iTunes. It helps other people to find us.